2019 സെപ്റ്റംബർ 25 ബുധനാഴ്ച കേരളകൌമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ പാലാരിവട്ടം പാലം നിർമ്മാണത്തിലെ അഴിമതികൾ വെളിപ്പെടുത്തിക്കൊണ്ട് എ ആർ വിജയൻ തയ്യാറാക്കിയ പാലാരിവട്ടം പഞ്ചവടിപ്പാലം പരമ്പരയുടെ ഒന്നാം ഭാഗം പാലാരിവട്ടം പാലം പഞ്ചവടിപ്പാലം. പാലാരിവട്ടം ഫ്ളൈഓവർ വെറുമൊരു പാലം മാത്രമല്ല ഇപ്പോൾ. വിവാദങ്ങളുടെ പുതിയ വർത്തമാനങ്ങൾ അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പതിറ്റാണ്ടുകൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ട പാലം വെറും 3 വർഷത്തിനുള്ളിൽ തകർച്ചയിലേക്കും വിവാദങ്ങളിലേക്കും വഴുതി വീണ ആധുനിക പഞ്ചവടിപ്പാലമായി മാറിയിരിക്കുന്നു. ഉദ്യോഗസ്ഥർ മാത്രമല്ല രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ വരെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുതരമായ വീഴ്ചകളുടെ നേർക്കാഴ്ചയാകുന്നു. എറണാകുളം ജില്ലയിലെ കൊച്ചി കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന തിരക്കേറിയ പട്ടണപ്രദേശമാണ് പാലാരിവട്ടം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പനവേൽ വരെ നീണ്ടുകിടക്കുന്ന ദേശീയപാത 66 പാലാരിവട്ടം മൂവാറ്റുപുഴ സംസ്ഥാന പാതയും സന്ധിക്കുന്നിടത്താണ് പാലാരിവട്ടം ജംഗ്ഷൻ. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയ ഭാഗമാണ് ദേശീയപാതയുടെ ഭാഗമായ ഇടപ്പള്ളി അരൂർ ബൈപ്പാസ് കടന്നു പോകുന്നിടം. എറണാകുളത്ത് നിന്ന് ജില്ലാ ആസ്ഥാനമായ കാക്കനാട്ടേക്കും ആലുവയിലേക്കുമുള്ള റോഡുകൾ വേർപിരിയുന്നതും ഇവിടെ നിന്നാണ്. ഇടപ്പള്ളി പനവേൽ ദേശീയപാതയിൽ നിന്ന് വാഹനങ്ങൾ തെക്കോട്ട് കടന്നു പോകുന്നതും ഇതുവഴിയാണ്. വല്ലാർപാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് ചരക്കുകൾ കൊണ്ടുപോകുന്നതും ഈ റോഡിൽ കൂടിയാണ്. പാലാരിവട്ടത്തു നിന്ന് കളമശ്ശേരിക്ക് 6 കിലോമീറ്ററും കാക്കനാട്ടേക്ക് 7 കിലോമീറ്ററുമാണ് ദൂരം. കൊച്ചിയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ നിന്ന് നിത്യേന 10,000 ജില്ലാ ആസ്ഥാനമായ കാക്കനാട്ട് എത്തുന്നത് ഈ വഴിയിൽ കൂടിയാണ്. സംസ്ഥാനത്തിന്റെ തെക്കുവടക്ക് ചരക്ക് ഗതാഗതത്തിന്റെ കേന്ദ്ര ബിന്ദുവുമാണ് പാലാരിവട്ടം ജംഗ്ഷൻ. നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിൽപ്പെടാതിരിക്കാൻ വാഹനങ്ങൾ കടന്നു പോകുന്ന ഇടം. തെക്കുനിന്ന് വലാർപാടത്തേക്കും അവിടെ നിന്ന് തിരിച്ചും ചരക്കുവാഹനങ്ങൾ കടന്നു പോകുന്നത് അരൂർ ഇടപ്പള്ളി ബൈപ്പാസിൽ കൂടിയാണ്. ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നും ഇടുക്കി, മധുര, തേനി ഭാഗങ്ങളിൽ നിന്നും കൊച്ചി നഗരത്തിലേക്ക് ചരക്കുവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന പാലാരിവട്ടം സിഗ്നൽ ജംഗ്ഷനിൽ മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന വാഹനങ്ങളുടെ നീണ്ട നിരയിൽ വിയർപ്പുമുട്ടിയ കാലം. 2012 പാർലമെന്റ് സമ്മേളന കാലയളവിൽ ഇരു സഭകളിലെയും കേരളത്തിൽ നിന്നുള്ള എംപിമാർ തെക്കുവടക്ക് ദേശീയപാതയിലെ ഈ കുരുക്ക് പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. എംപിമാരുടെ നിരന്തര ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റി ഇടപ്പള്ളി, പാലാരിവട്ടം, വൈറ്റില, കുണ്ടന്നൂർ ഫ്ളൈഓവറുകളുടെ സാധ്യതാ പഠനം നടത്തി. റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകി. പഠന റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാർ തീരുമാനം വരാനിരിക്കെയാണ് നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാമെന്ന് അറിയിച്ച് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേന്ദ്രത്തിന് കത്ത് നൽകിയത്. ദേശീയപാതകളും അവയിൽ ഫ്ളൈഓവറുകളും പാലങ്ങളും നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ നിന്ന് നികുതിയും സെസ്സുമായി കേന്ദ്രം പിരിച്ചെടുക്കുന്നത്. അപൂർവം ചിലയിടങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ പകുതി ചിലവ് വഹിക്കാറുണ്ട്. പക്ഷേ നിർമ്മാണ ചുമതല കേന്ദ്രത്തിനായിരിക്കും. കൊച്ചി കോർപ്പറേഷൻ ജൻറോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫ്ളൈഓവർ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. NHAI ആണെങ്കിലും ജൻറോം പദ്ധതിയിലാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ നിശ്ചിത മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം. കൊച്ചി കോർപ്പറേഷൻ ജൻറോം പദ്ധതിയിൽപ്പെടുത്തി ഫ്ളൈഓവർ നിർമ്മിക്കാമെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഫ്ളൈഓവർ നിർമ്മിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. ടോൾപിരിവ് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിയെ മുൻനിർത്തുന്നു എന്നായിരുന്നു ന്യായീകരണം. സംസ്ഥാന സർക്കാരിന് വേണ്ടി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ആദ്യം ദൌത്യം നിർവഹിച്ചത്. പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന TO സൂരജ് ടെൻഡർ നടപടികൾ ആരംഭിച്ചു. TO സൂരജിന് പുറമെ കിഡ്കോ ജോയിന്റ് ജനറൽ മാനേജർ ബെന്നി പോൾ, റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഡീഷണൽ ജനറൽ മാനേജർ MT തങ്കച്ചൻ എന്നിവർ ചേർന്നായിരുന്നു കരാർ വ്യവസ്ഥകൾ തയ്യാറാക്കിയത്. കിഡ്കോയായിരുന്നു പദ്ധതിയുടെ കൺസൾട്ടന്റ്. സുമിത് ഗോയൽ മാനേജിംഗ് ഡയറക്ടറായ RDS പ്രൊജക്ട്സ് എന്ന സ്ഥാപനത്തിനാണ് ഫ്ളൈഓവർ നിർമ്മാണത്തിന്റെ കരാർ നൽകിയത്. മുൻകൂർ ഫണ്ട് അനുവദിക്കില്ലെന്നാണ് മറ്റു കരാറുകാരെ അറിയിച്ചിരുന്നത്. അല്ലെങ്കിൽ നിലവിലെ തുകയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് മികവ് തെളിയിച്ച് മറ്റ് കരാറുകാർ ഫ്ളൈഓവറിന്റെ കരാർ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. RDSന്റെ അപേക്ഷ വിലയിരുത്തിയതും ബെന്നിപ്പോളായിരുന്നു. ബംഗളൂരു ആസ്ഥാനമായ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിദഗ്ധൻ സോമദേവ് നാഗേഷിന്റെ ഉടമസ്ഥതയിലുള്ള നാഗേഷ് കൺസൾട്ടൻസിക്കായിരുന്നു ഡിസൈൻ ചുമതല. ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അനുമതി നൽകേണ്ട കിഡ്കോ വിദഗ്ധർ വേണ്ടത്ര വിലയിരുത്തൽ നടത്താതെയാണ് രൂപകൽപ്പനയ്ക്ക് അനുമതി നൽകിയതെന്ന ആരോപണവും ഉയർന്നിരുന്നു. 2014 സെപ്റ്റംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. RCC ഗർഡറുകളാണ് പണിക്ക് ഉപയോഗിച്ചത്. മെട്രോ റെയിൽ നിർമ്മാണത്തിന് PSC ഗർഡറുകളാണ് ഉപയോഗിച്ചത്. ഉരുക്ക് കേബിളുകളാണ് ഇത്തരം ഗർഡറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. RCC ഗർഡറുകൾക്ക് ഇരുമ്പ് കമ്പികളാണ് ഉപയോഗിക്കുന്നത്. PSC ഗർഡറുകൾക്ക് ഉറപ്പ് കൂടും, പക്ഷേ ചിലവും കൂടും. 2016 മാർച്ചിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു കമ്പനിക്ക് സർക്കാർ നൽകിയ നിർദ്ദേശം. ഇതിനായി കരാറുകാരായ RDS പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് മുൻകൂർ തുക അനുവദിച്ചു. 24 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കരാർ ചെയ്തത് 18 മാസമായി കുറച്ചപ്പോൾ നിർമ്മാണ സാമഗ്രികൾ ശേഖരിക്കാനാണ് അഡ്വാൻസ് തുക കരാറുകാർ ആവശ്യപ്പെട്ടത്. ബാങ്ക് ഗ്യാരണ്ടി ഈടാക്കി തുക നൽകിയതും ഇപ്പോൾ വിവാദമായി തുടരുകയാണ്. പണി പൂർത്തിയാക്കിയത് 2016 സെപ്റ്റംബറിലും ഒക്ടോബർ 12 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരുമുന്നണികളും പാലത്തിന്റെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. മൂന്ന് വർഷം തികയും മുൻപേ പാലത്തിന് ബലക്ഷയം കണ്ടതോടെ താൽക്കാലികമായി അടച്ചു. മദ്രാസ് IIT ഉൾപ്പെടെ ഫ്ലൈഓവർ പരിശോധിച്ച് നവീകരണം നിർദ്ദേശിച്ചു. ഒടുവിൽ മെട്രോമാൻ ഇ ശ്രീധരന്റെ നിർദ്ദേശപ്രകാരം പാലം പൊളിച്ചുപണിയാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ.